ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യരുടെ വിശുദ്ധന്മാർക്കെഴുതിയ ലേഖനത്തിൻ്റെ ഒന്നാമത്തെ അധ്യായമായിരുന്നു മുൻ ക്ലാസ്സുകളിൽ നാം പഠിച്ചു വന്നത്. രണ്ടാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിലേക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നുവെന്ന് നിങ്ങളറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു എന്ന് ആദ്യ ഭാഗത്ത് തന്നെ നമുക്ക് കാണുവാൻ കഴിയും. പൗലോസ് നേരത്തെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിലും അവരുടെ ആത്മീയ പുരോഗതിക്കായി താൻ വളരെയധികം കാംക്ഷിച്ചിരിക്കുന്നുവെന്ന് പ്രത്യേകാൽ നാം ശ്രദ്ധിക്കേണ്ടതാണ്. സകല വിശുദ്ധന്മാരും ദൈവകുടുംബത്തിലെ അംഗങ്ങൾ എന്ന നിലയിലും താൻ ദൈവസഭയുടെ ഒരു പൊതു ശുശ്രൂഷകൻ എന്ന നിലയിലും സകല ദൈവമക്കളുടെയും അഭിവൃദ്ധി പൗലോസ് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. കൊലോസിലുള്ളവരും ലവോദിക്കയിലുള്ളവരും പൗലോസിനെ കണ്ടിട്ടില്ല. ലവോദിക്കയിലും ദുരുപദേശങ്ങൾ വ്യാപിച്ചിരുന്നു. ആകയാൽ ഈ ലേഖനം അയൽ നഗരമായ ലവോദിക്കയിൽ കൂടെ വായിപ്പിക്കണമെന്ന് താൻ നിർദ്ദേശിക്കുന്നു. യേശുക്രിസ്തുവിനെ ഇവിടെ ദൈവമർമ്മമായി ചിത്രീകരിച്ചിരിക്കുന്നു. 1-27 വാക്യത്തിൽ ക്രിസ്തുവിനെ മഹത്വത്തിൻ്റെ പ്രത്യാശയായി വിശേഷിപ്പിച്ചു. ഇവിടെ ദൈവമർമ്മമായിട്ട് വരച്ചു കാട്ടുന്നു. വിശ്വാസികൾ വിവേകപൂർണരും പരസ്പര സ്നേഹത്തിൽ ഏകീഭവിച്ചവരും ആയിത്തീരുകയും തദ്വാര അവരുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസമുണ്ടാകുകയും ചെയ്യണമെന്നാണ് പൗലോസിൻ്റെ അഭിവാഞ്ച. ആയതിനാൽ താൻ വലിയ പോരാട്ടം കഴിക്കുന്നുവെന്ന വിചാരം വിശ്വാസികൾ അറിയണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയിലുള്ള പോരാട്ടമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തൻ്റെ മുഴുക്കഴിവും ഉപയോഗിച്ച് പൗലോസ് പ്രാർത്ഥിക്കുകയാകുന്നു എന്നിവിടെ വെളിവാകുന്നു. ശരിയായ പ്രാർത്ഥന ഒരധ്വാനവും ദുഷ്ടന്റെ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടവുമാകുന്നു. 1-ധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ ശുശ്രൂഷയിലുള്ള പോരാട്ടത്തെക്കുറിച്ചാണ് എഴുതിയത്. ഇവിടെ പ്രാർത്ഥനയിലെ പോരാട്ടമാണ് വിഷയം. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 32:24-30 വരെയുള്ള വാക്യങ്ങൾ, ഹോശേയ പ്രവചനം 12-ധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളോട് ഇടകലർത്തി ചിന്തിച്ചാൽ ദൈവമക്കളുടെ പ്രാർത്ഥന ഒരു പോരാട്ടമാണെന്ന് ഉള്ളതിൻ്റെ മനോഹരമായ ചിത്രം കാണുവാൻ കഴിയും. നമ്മുടെ കർത്താവിനെ നാം ഇതുവരെ കണ്ടിട്ടില്ല എങ്കിലും സ്നേഹിക്കുന്നു. ഇതുപോലെ പൗലോസും കൊലോസിലെ വിശ്വാസികളെ കണ്ടിട്ടില്ല എങ്കിലും അവരെ സ്നേഹിച്ചു, അവർക്കായി പ്രാർത്ഥനയിൽ പോരാടി. അവിടെയുള്ള വിശ്വാസികളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് താൻ ആഗ്രഹിച്ചു. ഈ ഉദ്ദേശത്തിനായി തിഹിക്കോസിനെ താൻ അവിടേക്ക് അയച്ചു. എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ എന്ന് കൽപ്പനയുണ്ടല്ലോ. യെശയ്യാ പ്രവചനം 40:1 നാം കാണുന്നു. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന് ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ എന്ന് റോമർ 15:13 നാം കാണും. സർവ ആശ്വാസങ്ങളുടെ ദൈവവും മനസ്സിലുള്ള പിതാവുമായ ദൈവമെന്ന് ദൈവത്തെ വിളിച്ചിരിക്കുന്നു. 2 കൊരിന്ത്യർ 1:3, ദൈവം നൽകിയ ആശ്വാസം മറ്റുള്ളവർക്ക് താൻ പകർന്നു കൊടുത്തു. നിത്യ ആശ്വാസവും നല്ല പ്രത്യാശയും നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. അടുത്ത പ്രയോഗം സ്നേഹത്തിൽ ഏകീഭവിക്കുക എന്നുള്ളതാണ്. ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടവർ പരസ്പരം സ്നേഹിക്കും. സ്നേഹത്താൽ ഏകീഭവിച്ചെങ്കിൽ മാത്രമേ ഹൃദയത്തിൽ ആശ്വാസം ലഭിക്കുകയുള്ളൂ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയായ ബന്ധമായ സ്നേഹം ധരിപ്പീൻ എന്ന് 3-ധ്യായത്തിന് 14-ാം വാക്യത്തിൽ നാം കാണുന്നു. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നുവെന്ന് സങ്കീർത്തനം 133:1 നാം കാണുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ പ്രാർത്ഥനയിലെ മുഖ്യ വിഷയമതായിരുന്നു. അപ്പോസ്തോലിക സഭയുടെ വിജയം അതിൻ്റെ നിദാനം ദൈവമക്കളുടെ ഐക്യം എന്നുള്ളതിലാണ്. നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ എന്ന് ഗലാത്യ ലേഖനത്തിലും നമ്മുടെ കർത്താവിൻ്റെ അപ്പോസ്തോലൻ പ്രസ്താവിച്ചിരിക്കുന്നു. ദൈവമക്കളുടെ ഐക്യത ലേഖകൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. യോഹന്നാൻ്റെ ലേഖനങ്ങളിലെ മുഖ്യ വിഷയവും ദൈവമക്കളുടെ പരസ്പര സ്നേഹവും ഐക്യതയുമാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഈ വിചിന്തന വാക്യത്തിൽ വിവേകപൂർണത എന്നത് വിവേകം നിശ്ചയം എന്ന രീതിയിലാണ് ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലേഖകന് തൻ്റെ ശുശ്രൂഷയെപ്പറ്റിയും പ്രത്യാശയെപ്പറ്റിയും ഏറെ നിശ്ചയമുണ്ടായിരുന്നു. സകല ദൈവമക്കൾക്കും താഴെ പറയുന്ന വിഷയത്തിൽ നിശ്ചയമുണ്ടായിരിക്കണം. 1, വിവേകത്തിൻ്റെ നിശ്ചയം. കൊലോസ്യർ 2:2, രണ്ട് വിശ്വാസത്തിന് നിശ്ചയം. ഒന്ന് തെസ്സലോനിക്കർ 1:5, എബ്രായർ 10:22. മൂന്ന് പ്രത്യാശയുടെ നിശ്ചയം, എബ്രായർ 6:11. മറ്റ് ലേഖനങ്ങളിൽ നാം കാണുന്നത് അറിവില്ലാതിരിക്കരുതെന്ന പ്രയോഗമാണ്, ഇവിടെയോ വിവേകത്തിൽ നിങ്ങൾ നിശ്ചയമുള്ളവരായിരിക്കണം എന്ന പ്രയോഗമാണ് കാണുന്നത്. മൂന്നാമത്തെ വാക്യത്തിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും കലവറയായി ക്രിസ്തുവിനെ ചിത്രീകരിച്ചിരിക്കുന്നു. ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും യേശു ക്രിസ്തുവിൽ ഗുപ്തമായിട്ടിരിക്കുന്നതിനാൽ മറ്റ് തത്വചിന്തകന്മാരുടെയും മതകർത്താക്കളുടെയും പിന്നാലെ പോകേണ്ട ആവശ്യം നമുക്കില്ല. യേശു ക്രിസ്തുവിനെ ദൈവിക ജ്ഞാനമായി 1 കൊരിന്ത്യർ 1:24 കാണുന്നു. ജ്ഞാനം ഗ്രഹണശക്തിയെയും പരിജ്ഞാനം ലഭിച്ച ജ്ഞാനത്തിൻ്റെ പ്രായോഗികതയുമാണ് കാണിക്കുന്നതെന്ന് നേരത്തെ നാം ചിന്തിച്ചിട്ടുണ്ടല്ലോ. ക്രിസ്തുവിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെ നിക്ഷേപങ്ങൾ ഗുപ്തമായിട്ട് ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവജ്ഞാനത്തിന് നിറവും ആളത്വ മഹിമയും പുറമേ നിന്ന് നോക്കുന്ന ഒരുവന് പ്രഥമ ദൃഷ്ടിയാ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. വിശ്വാസത്തോടുകൂടി യേശുവിനെ സമീപിക്കുകയും പ്രാർത്ഥനയാലും പഠനത്താലും ധ്യാനത്താലും ഒരുവൻ തൻ്റെ ശ്രദ്ധ യേശുവിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അവൻ്റെ ജ്ഞാന വൈഭവം മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. നോസ്റ്റിക് ചിന്താഗതിക്കാർക്ക് ജ്ഞാന ഭണ്ഡാരത്തിൻ്റെ ആധാരമായ മശിഹായുടെ മഹത്വം മറവായിരുന്നു. ഒരുവന് ക്രിസ്തുവിനെ ലഭിക്കുമ്പോൾ ദൈവജ്ഞാനം ലഭിക്കുന്നു. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നിയെന്നും 1:20 നാം വായിക്കുന്നുവല്ലോ. ക്രിസ്തുവിൻ്റെ ഈ വചനം ഐശ്വര്യമായി സകലജ്ഞാനത്തോടും കൂടെ വിശ്വാസിയിൽ വസിക്കണം. 4 വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത് എന്ന പ്രയോഗം കാണാം. വശീകരണ വാക്കുകൾ ഉപയോഗിക്കുക എന്നത് വഞ്ചകന്മാരുടെ ലക്ഷണമാണ്. നിസ്സാരനും ദുഷ്കർമ്മിയുമായവൻ വായുടെ വക്രതയോടെ നടക്കുന്നുവെന്ന് സദൃശവാക്യങ്ങളിൽ നാം കാണുന്നു. ചക്കരവാക്കും മുഖസ്തുതിയും ദുരുപദേഷ്ടാക്കന്മാരുടെ ലക്ഷണമാണ്. റോമാലേഖനം 16 നാം അത് വായിക്കുന്നു. എന്നാൽ സത്യസുവിശേഷത്തിൻ്റെ പ്രഘോഷണത്തിൽ അതിന് യാതൊരു പ്രസക്തിയുമില്ല. ദൈവശക്തിയുടെ പ്രദർശനത്താൽ മാത്രമേ ഫലകരമായി ദൈവിക വേല അഥവാ സുവിശേഷത്തിൻ്റെ സത്യം ജനഹൃദയങ്ങളിൽ ആഴമായി പതിക്കുകയുള്ളൂ. ദ്രവ്യാഗ്രഹികളുടെ വാക്കുകൾ കൗശലം നിറഞ്ഞതാണ്. അതിനെക്കുറിച്ച് കൗശലമുള്ള വാക്ക്, മധുര വാക്ക്, എണ്ണയേക്കാൾ മയമുള്ളവ എന്നൊക്കെ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. വെളുത്തതെല്ലാം പാലല്ല, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയാറുണ്ടല്ലോ. ഇതുപോലെ ചക്കരവാക്കും മധുര വാക്കുകളും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളെ നാം പ്രത്യേകാൽ ശ്രദ്ധിച്ച് ഒഴിയേണ്ടതാണ്. വശീകരണ വാക്കുകളാൽ ആരും നമ്മളെ ചതിക്കുവാൻ ഇടയാക്കരുത്. ലോകത്തിൽ പാപം പ്രവേശിച്ചത് ഒരു വഞ്ചനയാലായിരുന്നു. 2 കൊരിന്ത്യർ 11:1-3 വാക്യങ്ങളിലും 1 തിമൊഥെയൊസ് 2:14 നാം അത് വായിക്കുന്നു. പാപം ഒരു ചതിയാണ്. എബ്രായലേഖനം 3:13 അതിൻ്റെ ഭയങ്കര ചതിയെപ്പറ്റി സദൃശവാക്യങ്ങൾ 5:11-14 വാക്യങ്ങളിൽ നാം കാണുന്നു. ധനം എന്നതും മനുഷ്യനെ ചതിക്കുന്നതാണെന്ന് മത്തായി സുവിശേഷം 13:22 കാണുന്നു. സ്വയമായി നാം വഞ്ചിക്കപ്പെടുവാൻ സാധ്യതയുണ്ടെന്ന് 1 യോഹന്നാൻ 1:8 യാക്കോബ് 1:22 കാണുന്നു. ഇങ്ങനെ പാപം, ധനം, സ്വയം, ദുരുപദേശങ്ങൾ ഇവയൊക്കെ മനുഷ്യനെ ചതിക്കുന്ന കുടുക്കുകളാണ്. വശീകരണ വാക്കുകൾ കൊണ്ട് ആരും നമ്മെ ചതിക്കുവാൻ ഇടയാകാതിരിക്കട്ടെ. വിശ്വാസികൾ ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കേണ്ടതാണ്. വിശ്വാസികൾ വഞ്ചിക്കപ്പെട്ട് പോകുന്നതിന് ഉള്ള മുന്നറിയിപ്പുകൾ ഈ അധ്യായത്തിൽ പല ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നു. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് യേശു മുന്നറിയിപ്പ് നൽകി. മത്തായി സുവിശേഷം 24:4 അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ചില ആളുകൾ ജനത്തെ കുടുക്കുവാൻ ശ്രമിക്കുന്നു. അവയിലും നിങ്ങൾ മയങ്ങിപ്പോകരുതെന്ന് കർത്താവ് പ്രത്യേകാൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും എന്നും പ്രസ്താവിച്ചു. നുഴഞ്ഞു കയറിയ കള്ള സഹോദരന്മാരെ പറ്റി ഗലാത്യ ലേഖനത്തിലും സൂചന കൊടുത്തിട്ടുണ്ട്. മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം നിങ്ങൾ ശിശുക്കളായിരിക്കരുതെന്നുള്ള പ്രബോധനം എഫേസ്യ ലേഖനം 4:14 കാണുന്നു. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുതെന്ന് എഫേസ്യ ലേഖനം 5 മൂന്നാമധ്യായം ആറാം വാക്യത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇങ്ങനെ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നാം നല്ലതുപോലെ അറിവുള്ളവരായിരിക്കണം. തിരുവെഴുത്തുകൾ വ്യവസ്ഥാപിതമായും ക്രമാനുഗതമായും പഠിക്കുന്നുവെങ്കിൽ ദൈവത്തോടും ദൈവജനത്തോടും അതേ അഭേദ്യമായ ബന്ധം പുലർത്തുന്നുവെങ്കിൽ നിശ്ചയമായി ഈ വിധ ചതിവുകളിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞിരിപ്പാൻ കഴിയും. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. അഞ്ചാം വാക്യത്തിൽ താൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് സമീപസ്ഥനായി കാണും. മനുഷ്യൻ ശരീരാത്മദേഹികളുടെ സമ്മിശ്രമാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, നിർമ്മിച്ചു, ഉണ്ടാക്കി എന്നീ മൂന്ന് പ്രയോഗങ്ങൾ യെശയ്യാ പ്രവചനം 43:7 ഏഴാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. ശ്രദ്ധിക്കുക, ശരീരം സൃഷ്ടിക്കപ്പെട്ടതാണ്, പ്രാണൻ നിർമ്മിക്കപ്പെട്ടതാണ്. ആ അതുപോലെ തന്നെ ദൈവമക്കളുടെ ആത്മാവ് ഇതിനെ ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവമക്കളുടെ കൂട്ടായ്മ ഇതാ പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നു. സമയവും ദൂരവും കൂട്ടായ്മയിൽ നിന്നും തന്നെ അകറ്റിയില്ല. സകല വിശുദ്ധന്മാരെയും ഒരുമിച്ച് കോർത്തിണക്കുന്ന ചങ്ങലയാണ് ദൈവസ്നേഹത്തിൻ്റെ ചങ്ങല. കോരിന്ത്യ വിശ്വാസികളോടും ഇതുതന്നെ പൗലോസ് പറയുന്നു. അല്പനേരത്തേക്ക് ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് ഞാൻ നിങ്ങളെ വിട്ടുപിരിഞ്ഞുവെന്ന് 1 തെസ്സലോനിക്കേ 2:17 നാം കാണും. ഇതുപോലെ കൊലോസിൽ നിന്നും ഇപ്പോൾ താൻ ശരീരം കൊണ്ട് അകന്നിരിക്കുന്നു. പരസ്പരം കണ്ടില്ല എങ്കിലും അവരുടെ ക്രമവും വിശ്വാസവും വിശ്വാസ സ്ഥിരതയും തൻ്റെ കേൾവിയിൽപ്പെട്ടു എന്ന് സാരം. ഇവിടെ ക്രമം എന്ന പദവും പ്രത്യേകം നാം ശ്രദ്ധിക്കണം. വിശ്വാസികളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സഭാരാധനയിലും ഒരു ക്രമം ഉണ്ടായിരിക്കണം. അതിരും വരമ്പും അടുക്കും ചിട്ടയുമുള്ള ഒരു സ്ഥാപനമാണ് ദൈവത്തിൻ്റെ സഭ. ദൈവത്തിൻ്റെ സഭയെ തുറന്നു കിടക്കുന്ന ഒരു വയലിനോടല്ല, കെട്ടിയടച്ച ഒരു തോട്ടത്തോടല്ലേ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉപമിച്ചിരിക്കുന്നത്. ഉത്തമഗീതം 4:12 എൻ്റെ കാന്ത കെട്ടിയടച്ച ഒരു തോട്ടമെന്ന് കാണും. ആകയാൽ സകലതും ഉചിതമായും ക്രമമായി നടക്കട്ടെ എന്ന പ്രബോധനം കോരിന്ത്യരെഴുതിയ 1:14 കാണുവാൻ കഴിയും. ദൈവമക്കളുടെ നടപ്പിലും ദൈവജനത്തിൻ്റെ ഉപദേശത്തിലും ആരാധനയിലും എല്ലാം ഒരു നല്ല ക്രമമുണ്ടായിരിക്കാൻ നാം പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. വിശ്വാസത്തിൻ്റെ സ്ഥിരത എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെ അസ്ഥിരനാണ്. ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ എന്ന് യാക്കോബ് 4:8 നാം കാണുന്നു. നിങ്ങൾ എത്രത്തോളം രണ്ട് തോണിയിൽ കാൽവെക്കും? രാജാക്കന്മാരുടെ 1:17-21 നാം അത് വായിക്കുന്നു. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് കർത്താവും പഠിപ്പിച്ചു. വിശ്വാസത്തിൽ നിന്ന് സ്ഥിരതയോടെ നിന്നെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ മുൻപിലും നമുക്ക് നിവരെ നിൽക്കുവാൻ കഴിയുകയുള്ളൂ. പ്രത്യാശയുടെ സ്ഥിരത, ക്രിസ്തീയ ജീവിതത്തിലും സേവനത്തിനുമുള്ള സ്ഥിരത, എതിരാളികളിൽ ഒന്നും കുലുങ്ങിപ്പോകാത്ത അവസ്ഥയെ ചിത്രീകരിക്കുന്നതാണ്. ന്യായപ്രമാണത്തിൻ്റെ ആദിപാഠങ്ങളിലേക്ക് തിരിച്ചു പോകാതെ, കഷ്ടതയിൽ നമ്മുടെ സ്ഥിരത കൈവെടിയാതെ, ദുർവ്യാഖ്യാന നിമിത്തം നമ്മുടെ ആത്മീയ സ്ഥിരത നഷ്ടപ്പെട്ടു പോകാതെ, ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് സ്ഥിരതയോടെ നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം ഓടുവാൻ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകുമാറാകട്ടെ. 6-7 വാക്യങ്ങളിൽ ഫലവത്തായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതലായ സത്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി അംഗീകരിക്കുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. യോഹന്നാൻ 1:12 നമ്മത് കാണുന്നു. കർത്താവിനെ പുകഴ്ത്തുന്നത് കൊണ്ടോ അഭിനന്ദിക്കുന്നത് കൊണ്ടോ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നത് കൊണ്ടോ ഒരുവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നില്ല. പിന്നെയോ വിശ്വാസത്താൽ ക്രിസ്തുവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളണം. ഈ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ എന്നത് ക്രിസ്തുവിനെ, യേശു കർത്താവിനെ എന്നാണ് മൂലഭാഷയിൽ. ക്രിസ്തു യേശു എന്ന പദമാണ് പൗലോസ് ലേഖനങ്ങളിൽ അധികം ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് ആദിയായവർ അധികം ഉപയോഗിച്ചത് യേശു ക്രിസ്തു എന്ന പദമാണ്. എന്താണ് ഈ വ്യത്യാസത്തിന് കാരണം? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നുള്ളവർ യേശുവിൻ്റെ മനുഷ്യത്വത്തെ ആദ്യം കണ്ടു, പിന്നീടാണ് ദൈവത്വം കാണുന്നത്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിൻ്റെ ദൈവത്വമാണ് ആദ്യം കണ്ടത്. അതിനുശേഷമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെ കുറിച്ച് താൻ വിശദമായി പഠിക്കുവാൻ ഇടയായി തീർന്നത്. ആയതുകൊണ്ടാണ് ക്രിസ്തുവേശു എന്ന പദപ്രയോഗം ഇവിടെ പൗലോസിന് ലേഖനങ്ങളിൽ സുലഭമായി കാണുവാൻ കഴിയുന്നത്. ദൈവം ലോകത്തിലേക്ക് അയച്ചു തന്ന പ്രിയപുത്രനെ കൊലോസിയർ വിശ്വാസികൾ അംഗീകരിച്ചു. യഹൂദന്മാർ ആദ്യമവനെ തിരസ്കരിച്ചതായി കാണുന്നു. വീണ്ടെടുപ്പ് വേലയുടെ അടിസ്ഥാനത്തിൽ രക്ഷകനായും ജീവിതത്തിൻ്റെ ഭരണാധിപൻ എന്ന നിലയിൽ കർത്താവായും അവർ യേശുവിനെ കൈക്കൊണ്ടു. ദൈവമക്കളെ കൈക്കൊള്ളുന്നവൻ കർത്താവിനെയും കർത്താവിനെ കൈക്കൊള്ളുന്നവൻ പിതാവിനെയും കൈക്കൊള്ളുന്നുവെന്നും അവർക്ക് പ്രതിഫലം ലഭിക്കുമെന്നും കർത്താവ് പ്രസ്താവിച്ചിട്ടുണ്ട്. പ്രവാചകനെ കൈക്കൊണ്ടാൽ പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും, ഒരു നീതിമാനെ കൈക്കൊണ്ടാൽ നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. എന്നാൽ ദൈവപുത്രനെ കൈക്കൊണ്ടാൽ കേവലം പ്രതിഫലമല്ല ലഭിക്കുന്നത്, നിനക്ക് ദൈവപുത്രത്വമാണ് ലഭിക്കുന്നത്. അവൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്തതായി പ്രയോഗം അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുക എന്നുള്ളതാണ്. വിശ്വാസിയുടെ പഴയ പുതിയ നടപ്പിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റി ഒന്നാമധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നാം ചിന്തിച്ചു. കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നടക്കുവാൻ ഇവിടെ പ്രബോധിപ്പിച്ചിരിക്കുന്നു. ദൈവസൃഷ്ടിയുടെ മണിമകുടമായി മനയപ്പെട്ട മനുഷ്യൻ സൃഷ്ടാവിനോടുള്ള കൂട്ടായ്മയിൽ നടക്കണം എന്നതായിരുന്നു ആദ്യമുതലുള്ള തിരുഹിതം. എന്നാൽ പാപം ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റിക്കളഞ്ഞു. രണ്ടു പേര് തമ്മിൽ ഒത്തിട്ടല്ലാതെ അഥവാ നിരപ്പുണ്ടാകാതെ എങ്ങനെ ഒരുമിച്ച് നടക്കുവാൻ കഴിയും? Amos 3:3. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ സംയോജിപ്പിക്കുന്ന മധ്യസ്ഥനാണ് ക്രിസ്തുയേശു. 1 തിമൊഥെയൊസ് 2:5. സത്യവിശ്വാസി കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നടക്കണം. വിശുദ്ധന്മാർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ദൈവകൽപ്പന അനുസരിക്കുന്നവർക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും കൂട്ടായ്മ ഉണ്ടാകുമെന്ന് യോഹന്നാൻ 14:23 കാണുന്നു. കർത്താവിനോട് കൂട്ടായ്മ ഉള്ളവർക്ക് പരസ്പരം കൂട്ടായ്മയുണ്ട്. തിരുവചന ധ്യാനം, പ്രാർത്ഥനാ ജീവിതം, ആത്മീക ചിന്തകൾ, ഈ മാധ്യമങ്ങളിലൂടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവുമായി കൂട്ടായ്മ ആചരിക്കാം. അവനിൽ വസിക്കുന്നവർ അവൻ നടക്കേണ്ടതുപോലെ അഥവാ അവൻ നടക്കുന്നതുപോലെ തന്നെ നടക്കേണ്ടതാകും. അവനിൽ വേരൂന്നിയും എന്ന പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രലോഭനങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതാണ് ലോകം. അതിൽ ഉലഞ്ഞു പോകാതിരിക്കാൻ വിശ്വാസി ക്രിസ്തുവിൽ വേരൂന്നണം. ദുഷ്ടന്മാർ നിൽക്കുന്നത് വഴുവഴുപ്പിലാണ് എന്ന് 73-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ബുദ്ധികെട്ടവൻ്റെ അടിസ്ഥാനം മണലിന്മേലാണ് എന്ന് യേശുക്രിസ്തു പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നാൽ സത്യവിശ്വാസിയുടെ അടിസ്ഥാനമോ പാറമേലാണ്. ആ പാറ ക്രിസ്തു തന്നെ. 1 കൊരിന്ത്യർ 10:4-11. സമാഗമന കൂടാരത്തിൻ്റെ പലകകൾ വെള്ളി ചുവടുകളിന്മേൽ നിർത്തപ്പെട്ടിരുന്നത് കൊണ്ട് മരുഭൂമിയിലെ ശക്തിയേറിയ കാറ്റിൻ്റെ നടുവിലും അത് ഇളകാതെ ഉറച്ചു നിന്നു. വിശ്വാസിയെ, നിന്റെ അടിസ്ഥാനം ഏതിൽ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് ശാന്തമായി പരിശോധിക്കുക. യേശു ക്രിസ്തുവാകുന്ന യുഗങ്ങളുടെ പാറയായി ക്രിസ്തുവിൽ തന്നെയാണോ നീ അടിസ്ഥാനമിട്ടിരിക്കുന്നത്? നീതിമാന്മാരെ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷങ്ങളോടാണ് ഉപമിച്ചിരിക്കുന്നത്. അവർക്ക് നീതിവൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതലയെന്നും പേരുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നവർ ആറ്റരികെ വേരുന്നിരിക്കുന്ന വൃക്ഷം പോലെയാണ്. അവർ ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ആത്മീയ വർധന പ്രാപിക്കേണ്ട ആവശ്യകതയാണ് അടുത്തതായി നാം വായിക്കുന്നത്. ആത്മാവിനാൽ ജനിച്ചവന് മാത്രമേ ആത്മീയമായി വളരുവാൻ കഴിയുകയുള്ളൂ. പണം, സൗന്ദര്യം, ആരോഗ്യം, സ്ഥാനമാനങ്ങൾ ഇവയെ വർദ്ധിപ്പിക്കുവാൻ ഈ ലോകത്തിലെ മനുഷ്യർ വെമ്പൽ കൊള്ളുമ്പോൾ ആത്മീയ വർധനവാണ് ഒരു ആത്മീയന്റെ ലക്ഷണം. കർത്താവായ യേശുവിനോടുള്ള കൂട്ടായ്മയിൽ നടക്കുന്നതിനാൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. വിശ്വാസി തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തണം. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. കൂട്ടുകാരൻ ആത്മീയ വർധന വരുത്തണമെന്ന് Romans 15:2 കാണുന്നു. ആത്മീയ വർധനവിന് ഉതകുന്ന വാക്കുകൾ നാം സംസാരിക്കണം. Ephesians 4:29. ദൈവസ്നേഹത്താൽ ആത്മീയ വർധന വരുന്നു. 1 കൊരിന്ത്യർ 8:1. പ്രവാചകൻ ദൈവസഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു. 1 കൊരിന്ത്യർ 14:4. പണ്ഡിതന്മാരെ കൊണ്ടല്ല, ആത്മീയന്മാരെ കൊണ്ടാണ് ദൈവത്തിൻ്റെ സഭ നിറയപ്പെടേണ്ടത്. ആത്മീയ വളർച്ച ഉണ്ടാകേണ്ടതും അങ്ങനെ തന്നെ. വൃക്ഷത്തിൻ്റെ ജീവനും കെട്ടിടത്തിൻ്റെ ഉറപ്പും അവൻ തന്നെയാണ്. അവനിൽ വേരൂന്നുക എന്നത് മൂലഭാഷയിൽ ഭൂതകാല പൂർണ്ണ പ്രക്രിയയാണ്. അതായത് ഒരിക്കലായി നടന്നത്. ആത്മീയ വർധന എന്നതിന് നിരന്തരമായി സാധിക്കേണ്ടതായ ഒരു പ്രക്രിയ എന്ന നിലയിലാണ് തിരുവെഴുത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. കർത്താവിൽ വേരൂന്നാതെ ഒരുത്തനും കർത്താവിനോട് ചേർന്ന് നിൽക്കാതെ ഒരുത്തനും ഫലം കായ്ക്കുവാൻ കഴിയുന്നതല്ല. നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുവിരിപ്പീൻ. കൊലോസ്യരെ ഉപദേശിച്ചത് പൗലോസല്ല, എപ്പഫ്രസാണ്. എങ്കിലും തൻ്റെ സഹശുശ്രൂഷകന്റെ സേവനത്തെ താൻ അനുസ്മരിക്കുന്നു. അവർ കേട്ട ദൂതുകൾക്ക് അനുസരണമായി ജീവിപ്പാൻ തൻ ഉത്തേജിപ്പിക്കുന്നു. തൻ്റെ സഹപ്രവർത്തകനെ അവൻ എത്ര നന്നായി അഭിനന്ദിക്കുന്നുവെന്ന് കാണുക. വിശ്വാസത്തിൻ്റെ സ്ഥിരതയെപ്പറ്റി നാം നേരത്തെ കണ്ടതാണ്. വിശ്വാസം മുഖാന്തരം ആണ് ദൈവത്തെ നാം പ്രസാദിപ്പിക്കുന്നത്. സ്തോത്രം ചെയ്യുവാനുള്ള ആഹ്വാനം ഇവിടെ പിന്നെയും കാണുന്നു. ഇത് ലേഖനത്തിൻ്റെ എല്ലാ അധ്യായങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്നു. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയനേക്കുമുള്ളത്. ദുരുപദേശങ്ങളുടെ പ്രതിവിധിയാണ് എട്ടാമത്തെ വാക്യം. തത്വജ്ഞാനവും വെറും വഞ്ചനയും ദുരുപദേഷ്ടക്കന്മാരുടെ കൂടെ പിറവിയാണ്. ആകയാൽ അങ്ങനെയുള്ളവരെ ദൈവമക്കൾ സൂക്ഷിച്ചു കൊള്ളണം. ആഗോള വ്യാപകമായി ക്രൈസ്തവ സഭയെ നശിപ്പിക്കുവാൻ സാത്താന് കഴിയുകയില്ല. എന്നാൽ പ്രാദേശിക സഭകൾക്കെതിരെ അവൻ ആക്രമണം നടത്തും. സാത്താൻ ചിലരെ തൻ്റെ പിന്നാലെ വലിച്ചിഴച്ചുകൊണ്ട് പോകുവാൻ സാധ്യതയുണ്ട്. ആകയാൽ വിശ്വാസികൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ദൈവിക വിശ്വാസത്തെ ഉറപ്പിക്കുകയും അവയെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന തത്വചിന്തകളുണ്ട്. വിശ്വാസത്തെ ഹനിപ്പിക്കുകയും വിശ്വാസികളെ നശിപ്പിക്കുകയും ചെയ്യുന്ന തത്വചിന്തകളും ഉണ്ട്. അവ സാത്താന്റെ തന്ത്രമാണ്. മാനുഷിക തത്വചിന്തകളെ ക്രൈസ്തവ വിശ്വാസത്തോട് ഇടകലർത്തി പഠിപ്പിക്കുന്നവരെ ലേഖകൻ ഇവിടെ വീണ്ടും ഖണ്ഡിക്കുകയാണ്. മാനുഷിക സമ്പ്രദായങ്ങൾക്കും ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾക്കും അനുസരണമായ അത്തരം ചിന്തകളെ വിട്ട് മഹത്വ സമ്പൂർണനായ മശിഹയെങ്കിലേക്ക് വരുവാൻ അപ്പോസ്തോലൻ അവരെ ഗുണദോഷിക്കുന്നു. ദുർവ്യദേഷ്ടാക്കൾ വെറും വഞ്ചകരാണ്. തത്വജ്ഞാനം എന്ന് പറയുന്നത് അത് തത്വജ്ഞാനമേ അല്ല, പിന്നെയോ തർക്കസൂത്രങ്ങളാണ്. തെറ്റായ ഉപദേശം ജീവിതത്തെ അപകടത്തിലേക്ക് നയിക്കുന്നു. ആകയാൽ ആരും നമ്മെ കവർന്നു കളയാതിരിക്കാൻ നാം സൂക്ഷിക്കണം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. സാത്താന്റെ ഏജന്റുമാരായ ദുർവ്യദേഷ്ടാക്കൾ നിങ്ങൾക്ക് ഉള്ളതിനെയല്ല, നിങ്ങളെ തന്നെ കവർച്ചയായി കൊണ്ടുപോകുവാൻ സാധ്യതയുണ്ടെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് മനുഷ്യരുടെ സമ്പ്രദായം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പാരമ്പര്യങ്ങൾ എന്നത് ഇവിടെ കർത്താവ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. അവനെ പല ഒരു ജനം കർത്താവ് ശാസിച്ചിട്ടുമുണ്ട്. ദൈവപുത്രനെക്കുറിച്ചുള്ള ഉന്നതമായ വെളിപ്പാട് ലഭിച്ചവൻ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിനെ വിട്ടകന്ന് മാനസാന്തരപ്പെട്ട് മുന്നോട്ട് വരണം. അതുകൊണ്ടാണ് അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവിചായിക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും, അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക എന്നെഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിലെ തത്വജ്ഞാനങ്ങളും ഈ ലോകത്തിൻ്റെ ചിന്തകളും സാത്താന്യ തന്ത്രങ്ങളെയും വിട്ടകന്ന്, വ്യർത്ഥ പിതൃ പാരമ്പര്യങ്ങളെ വിട്ടകന്ന്, പരിശുദ്ധമായി തിരുവെഴുത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ക്രിസ്തുവിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ആത്മീയ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കുവാൻ എല്ലാ ശ്രോതാക്കൾക്കും പഠിതാക്കൾക്കും ദൈവം കൃപ നൽകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.